പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനത്തിൻ്റെ ആറാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ വേദപഠിതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഫിലിപ്പി ലേഖനം 2:1-4 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ആ വാക്യങ്ങൾ തന്നെ ചിന്തിക്കുകയാണ്. ഏക മനസ്സ്, ഒരേ ചിന്ത, ഏക സ്നേഹം, ആശ്വാസം പ്രദാനം ചെയ്യുന്ന ദൈവസ്നേഹം, ഐക്യമത്യം, ഏകഹൃദയം അഥവാ ഹൃദയ ഐക്യം, ആത്മാവിലുള്ള ഐക്യത്തെ ഇത് അർത്ഥമാക്കുന്നു. ഒരേ ലക്ഷ്യം, ചിന്ത, സ്നേഹം, ആലോചന, ലക്ഷ്യം ഇവയിൽ യോജിപ്പുള്ളവരായി ഓരോ സ്ഥലം സഭയും ഐക്യതയിൽ വളരേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പി സഭയിൽ പ്രകാരം ഒരു ഐക്യത സംജാതമായാൽ പൗലൂസിൻ്റെ സന്തോഷം പൂർണ്ണമാകും, അഥവാ തൻ്റെ സന്തോഷത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും എന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. മറുവശം സഭകളിൽ സംജാതമാകുന്ന അനൈക്യം നേതൃത്വ സ്ഥാനങ്ങളെ മാനസിക ക്ലേശങ്ങൾക്ക് വിധേയരാക്കുന്നതും അവരുടെ ശുശ്രൂഷയുടെ അഗ്നിയെ കെടുത്തുന്നതും ദൈവസേനയിൽ ശിക്ഷാർഹവുമാണ്. ശാരീരിക പീഡ പോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് മാനസിക പീഡ. ക്രൈസ്തവ നേതൃത്വങ്ങളോട് വിശ്വസ്തതയും അനുസരണവും പുലർത്തേണ്ട കടമ വിശ്വാസികൾക്കുണ്ട്. അവർ തങ്ങളുടെ പ്രവൃത്തിയുടെ കണക്ക് ദൈവസേനയിൽ ബോധിപ്പിക്കേണ്ടവരാകിയാൽ വിശ്വാസികൾക്ക് വേണ്ടി ദിനം പ്രതി ദൈവസേനയിൽ ജാഗരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ല, ഞാൻ നിങ്ങൾക്ക് നന്നല്ല എന്ന് എബ്രായ ലേഖനം 13:17 വാക്യത്തിൽ വായിക്കുന്നു. ശാഠ്യവും ദുരഭിമാനവും ഒഴിവാക്കുക. എതിർപ്പോടുകൂടിയ സ്വാർത്ഥതയും കക്ഷി വൈരാഗ്യവുമാണ് ശാഠ്യം. അസൂയയാണ് മൂലകാരണം. പൗലൂസിനെ എതിർത്തവരുടെ സ്വഭാവം ഇതായിരുന്നു. ഇത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ഒരിക്കലും ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല. ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ദുരഭിമാനം. ഒരു വിശ്വാസിക്ക് അഭിമാനിക്കാവുന്ന വസ്തുതകളുണ്ട്. ദൈവകൃപയാൽ നാം എന്തായിരിക്കുന്നുവോ, ദൈവകൃപ നമ്മിൽ കൂടെ എന്ത് ചെയ്തിരിക്കുന്നുവോ, ഈ അവസ്ഥയിലാണ് നാം അഭിമാനിക്കേണ്ടത്. ന്യായമായി അഭിമാനിക്കുവാൻ അർഹതയില്ലാത്തതിൽ അഭിമാനിക്കുന്നതെല്ലാം വൃഥാഭിമാനമാണ്. നാം വൃഥാഭിമാനികൾ ആകരുത് എന്നാണ് വചനം പറയുന്നത്. ഗലാത്തി ലേഖനം 5:26 വാക്യം. നാം നല്ലവരെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ഒരിക്കലും ജീവിക്കരുത്. ജീവികൾ വ്യക്തികളുടെ സ്വാർത്ഥപരമായ താല്പര്യത്തിൻ്റെ സംരക്ഷണാർത്ഥം ചെയ്യുന്ന പ്രവൃത്തികളാണ് സഭയിലെ പ്രശ്നങ്ങളുടെ മൂലകാരണം. ഇത്തരം ഇത്തിക്കണ്ണികളെ നാം വെട്ടിമാറ്റി സഭാ ഗാത്രത്തെ ശുദ്ധമാക്കേണ്ടതാണ് നമ്മുടെ കർത്തവ്യം. താഴ്മയോട് മറ്റുള്ളവർ നിങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് കരുതുക. യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. യേശുവിൻ്റെ ഉപദേശത്തിലും ജീവിതത്തിലും കൂടിയാണ് താഴ്മ എന്ന് നാം പഠിക്കണം. വിനയം ഒരു ബലമാണ്. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാനുള്ള സന്നദ്ധതയും കൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പാകെ ആദരിക്കപ്പെടുന്നത് അഹങ്കാരമല്ല, താഴ്മയോടുകൂടിയ ജീവിതമാണ്. സഭാഹാളിൻ്റെ മുന്നിൽ കിടക്കുന്ന ഒരു ചവിട്ടുമെത്തയാകുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്കുള്ളിൽ ഐക്യത സംരക്ഷിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ലോകമനുഷ്യൻ്റെ ചിന്തയിൽ അവന് പ്രഥമ സ്ഥാനവും മറ്റുള്ളവർക്ക് രണ്ടാം സ്ഥാനവുമാണ്. വിശ്വാസി എപ്പോഴും തൻ്റെ സ്ഥാനം മറ്റുള്ളവരുടേത് കഴിഞ്ഞാണ് എന്ന് ചിന്തിക്കണം. വേദിയിൽ ഉപവിഷ്ടരാകുന്നതാണ് പലരും ആഗ്രഹിക്കുന്നത്. കൂട്ടു സഹോദരങ്ങൾ തന്നെക്കാൾ പ്രാധാന്യമുള്ളവരാണെന്ന് കാണുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഒന്നാമത് ദൈവം, രണ്ടാമത് മറ്റുള്ളവർ, മൂന്നാമത് ഞാൻ, ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ മാനദണ്ഡം. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിനെന്ന് റോമാലേഖനം 12:10 വാക്യത്തിലും ഗലാത്തി ലേഖനം 6:2 വാക്യത്തിലും നാം കാണുന്നു. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും കൂടെ പരിഗണിക്കണം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുമെന്ന് മത്തായിയുടെ സുവിശേഷം 7:12 വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. മത്തായിയുടെ സുവിശേഷം 19:19 വാക്യത്തിൽ മറ്റുള്ളവർ നമ്മിൽ നിന്നും ചിലത് പ്രതീക്ഷിക്കുന്നു. അത് തിന്മയല്ല, നന്മയാണ്. നാം പരസ്പരം അത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. സഹോദരവർഗത്തിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എൻ്റേതായി പരിഗണിക്കുവാൻ നാം തയ്യാറാകണം. ആയതുപോലെ മറ്റുള്ളവരിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിലും താല്പര്യമുള്ളവരാകണം. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുവാൻ നാം സന്നദ്ധരായിരിക്കണം. നമ്മുടെ ഗുണം അന്വേഷിക്കുന്നത് പോലും നിസ്വാർത്ഥ മനോഭാവത്തോടു കൂടിയായിരിക്കണം. നാം തന്നെ വളർന്നാൽ പോരാ, മറ്റുള്ളവർക്കും വളരുവാൻ ഒരവസരം കൊടുക്കുക. നിലവിലിരിക്കുന്ന കുടിയേറുകൾ ശിഥിലമായാലും സ്വന്ത താല്പര്യം മാത്രം നടപ്പിലാകണമെന്ന കടുംപിടുത്തം ഉപേക്ഷിക്കുവാൻ ചിലർ തയ്യാറാകണം. അല്ല, എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയാൽ അത് ശാശ്വതമായൊരു പരിഹാരവുമല്ല. ആകയാൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഈ പ്രായോഗിക നിർദ്ദേശങ്ങളെ ഏറ്റെടുത്ത് ഒരു ശാശ്വത സമാധാനവും ഐക്യവും നമ്മുടെ മധ്യേ സംജാതമാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. നമുക്ക് ഏക മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കുവാൻ കഴിയും. തുടർന്ന് വരുന്ന വേദഭാവം കീഴടങ്ങുന്ന മനസ്സിൻ്റെ നാല് മാതൃകകളാണ് പരാമർശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സ്, 2 അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യം. പൗലൂസിൻ്റെ മാതൃക, തിമോത്തിയോസിൻ്റെ വിശ്വസ്തത, സഭയുടെ ദൂതനായ എപ്രഫാദിത്തോസിൻ്റെ നിസ്വാർത്ഥ സേവനം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. ക്രിസ്തുവിൻ്റെ താഴ്ചയും ഉയർച്ചയും, 2 അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യം. ഐക്യത്തിനും സാമൂഹ്യത്തിനുമുള്ള ആഹ്വാനം നൽകിയ ശേഷം ക്രിസ്തുവിൻ്റെ ത്യാഗം, നിസ്വാർത്ഥത, താഴ്മ, സൗമ്യത എന്നിവ ചൂണ്ടിക്കാണിക്കുന്നു. സ്വർഗത്തിലെ അതുല്യമായ മഹത്വത്തെ മാറ്റിവെച്ച ശേഷം ദാസ്യവേഷം ധരിച്ചുകൊണ്ട് നീചമായ ക്രൂശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിൻ്റെ മാതൃക പൗലൂസ് ഉയർത്തിക്കാണിക്കുന്നു. ഇത് ക്രിസ്തു തുല്യമായ മനോഭാവം ലഭിച്ച സമാധാനപുത്രന്മാരുടെ പെരുമാറ്റത്തിൻ്റെ രീതിയായി രൂപം കൊള്ളണം. ക്രൈസ്തവ ഉപദേശവും പ്രായോഗിക ജീവിതവും ഇവിടെ സമന്വയിപ്പിക്കുന്നു. നിസ്വാർത്ഥവും ത്യാഗപരവുമായ ജീവിതത്തിൻ്റെ ഉടമകളായി ദൈവജനം തീരണം. സ്വന്തം ഗുണം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ ക്ഷേമം കൂടി അന്വേഷിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എടുത്തു കാണിക്കുന്നു. ക്രിസ്തു ശാസ്ത്രപരമായി പുതിയ നിയമത്തിലുള്ള അതിഗഹനവും പ്രധാനവുമായ ഭാഗങ്ങളിൽ ഒന്നാണിത്. ഫിലിപ്പിലേഖനം 2 അധ്യായം 5 മുതൽ 11 വരെയുള്ള ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്തുവിൻ്റെ സ്വയം പരിവർജന സിദ്ധാന്തം എന്ന പ്രമാണത്തിന് പണ്ഡിതന്മാർ രൂപം നൽകിയത്. ഈ ഭാഗം ഭാഷയിലും ശൈലിയിലും രൂപത്തിലും ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസമുള്ളതാകിയാൽ ഇത് പൗലൂസ് എഴുതിയതല്ല എന്ന് പറയുന്നവരുണ്ട്. നേരത്തെ നിലവിലുണ്ടായിരുന്ന ഒരു ക്രിസ്തീയ ഗാനം ഇവിടെ പൗലൂസ് ഉദ്ധരിക്കുകയാണെന്ന് അവർ കരുതുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഈ ഗാനം പൗലൂസ് തന്നെ സന്ദർഭത്തിലേക്ക് രചിച്ചതാണെന്ന് ചിന്തിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനോഭാവം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവം അഥവാ മനസ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രകടമായ മനോഭാവം എന്നാണ് അർത്ഥം. നിങ്ങളുടെ മനോഭാവം ക്രിസ്തുയേശുവിൻ്റെ തന്നെ ആയിരിക്കട്ടെ. വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാവുന്നു സ്വഭാവം. വ്യക്തിത്വവും സ്വഭാവവും ഒത്തിണങ്ങിയ ഏക മാതൃകാ പുരുഷനായിരുന്നു ക്രിസ്തു. അവിടുന്ന് ദിവ്യ സ്വഭാവത്തിൻ്റെ തികവും മനുഷ്യത്വത്തിൽ പരിപൂർണനുമായിരുന്നു. ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ ക്രിസ്തു സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമാവുന്നു. അവിടുത്തെ സൽഗുണങ്ങൾ വിശദമായി പഠിക്കേണ്ടതും നാം ജീവിതത്തിൽ പകർത്തി എടുക്കേണ്ടതുമാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയാണ് തൻ്റെ ശിഷ്യഗണങ്ങളിൽ വിളങ്ങിക്കാണേണ്ടത്. വിശുദ്ധി, സ്നേഹം, സൗമ്യത, താഴ്മ, മനസ്സലിവ്, പ്രാർത്ഥനാ ജീവിതം, ആർദ്രത, കരുണ തുടങ്ങിയ നിരവധി സ്വഭാവ ശ്രേഷ്ഠതകൾ കർത്താവിനുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ സൗമ്യത. ഞാൻ സൗമ്യനും വിനീതനുമാകിയാൽ എൻ്റെ മുഖം ധരിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 11:29. പൗലൂസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർമ്മിപ്പിച്ചു നിങ്ങളെ പ്രമോദിപ്പിക്കുന്നുവെന്ന് കൊരിന്ത്യ ലേഖനം 10:1 നമ്മൾ കാണുന്നു. അവിടുന്ന് ദൈവകാര്യത്തിനു വേണ്ടി യഹൂദാ ഗോത്രത്തിലെ സിംഹം പോലെയും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാട് പോലെയും സൗമ്യനായിരുന്നു. ക്രിസ്തുവിൻ്റെ സൗമ്യത പ്രദർശിപ്പിക്കപ്പെട്ടത് തൻ്റെ പരിശുശ്രൂഷ രംഗത്തായിരുന്നു. ചതഞ്ഞ ഓട ഒടിച്ചുകളയാതെ, പുകയുന്ന തിരി കെടുത്തിക്കളയാതെ അവൻ തൻ്റെ സൗമ്യത വെളിപ്പെടുത്തി. സമൂഹത്തിൽ തള്ളപ്പെട്ട പാപികളോട്, ജനത്തെ ഭയപ്പെട്ട് വിറച്ച സ്ത്രീയോട്, വേലയിൽ പിന്മാറിയ പോയ പത്രോസിനോട്, ഒറ്റിക്കൊടുത്ത യൂദായോട്, തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ സൗമ്യതയെ വെളിപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ മനസ്സലിവ്. മറ്റുള്ളവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കുചേർന്ന് അവരുടെ കണ്ണുനീർ ഒപ്പിയെടുത്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ മനസ്സലിവ് പ്രകടമാക്കിയത്. നിയന്ത്രിക്കുവാൻ ആളില്ലാതെ ചിന്നിച്ചിതറിയിരുന്ന അജഗണങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് മനസ്സലിഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 6:34 വിശക്കുന്നവരെയും രോഗികളെയും അശുദ്ധാത്മാവ് പ്രാപിച്ചവരെയും കുഷ്ഠരോഗികളെയും കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തീർന്നു. നിങ്ങളുടെ മനോഭാവം ക്രിസ്തുവിൻ്റേതായിരിക്കുന്നുവെങ്കിൽ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ താഴ്മ. കർത്താവ് എളിമയെക്കുറിച്ച് തൻ്റെ സ്വന്തം പ്രസ്ഥാനങ്ങൾ താൻ തന്നെ പറഞ്ഞ തൻ്റെ സ്വന്തം പ്രസ്ഥാനങ്ങൾ വിലപ്പെട്ടവയാണ്. എൻ്റെ മഹത്വം ഞാൻ അന്വേഷിച്ചിട്ടില്ല. ദൈവരൂപം ഉണ്ടായിരിക്കെ ദാസവേഷം അണിഞ്ഞു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ വഹിച്ചു. ശകാരിച്ചിട്ടും പകരം ശകാരിച്ചില്ല. കൂടുതൽ വിശദീകരണം വരെ 2 അധ്യായം 6 മുതൽ 11 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ സ്നേഹം. ദൈവം സ്നേഹമാകുന്നു എന്ന പ്രസ്താവന തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ആകർഷിക്കുന്നു. പാപത്തെ വെറുക്കുകയും പാപികളെയും നഷ്ടപ്പെട്ടവരെയും ദൈവമില്ലാത്തവരെയും ആർദ്രവമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിടുന്ന് പാപിയിൽ കനിയുകയും വിശുദ്ധന്മാരെ പ്രമോദിക്കുകയും ചെയ്യുന്നു. സ്വന്തം ജീവനെ സ്നേഹിതന്മാർക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നത് കൊണ്ട് സ്നേഹം പ്രകടമായി എന്ന് യോഹന്നാൻ 3:16 വാക്യത്തിൽ വായിക്കുന്നു. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നതിനേക്കാൾ ആഴമേറിയ സ്നേഹമാണ് ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുക എന്നത്. പൊതുവെയുള്ള സ്നേഹത്തെക്കാൾ വ്യക്തിപരമായ സ്നേഹം ആസ്വാദ്യകരമാണ്. വ്യക്തിപരമായി നമ്മെ സ്നേഹിച്ച് നമ്മെ രക്ഷിച്ച് ദൈവമാക്കളാക്കുന്ന പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. ആ നിലയിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവിന്റെ മനോഭാവത്തിന്റെ ഈ ചതുർമാന വീക്ഷണം നാം അതേ മനോഭാവമുള്ളവരായിരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിന്റെ പൂർവ അസ്തിത്വം 6 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തുവെന്ന് വായിക്കുന്നു. ക്രിസ്തുവിന്റെ മനോഭാവം വളരെ വ്യക്തമായി ഇവിടെ വെളിപ്പെടുന്നു. അവിടുന്ന് സ്വന്തം കാര്യമല്ല മറ്റുള്ളവരുടെ കാര്യമായിരുന്നു ചിന്തിച്ചത്. ചരിത്രത്തിലെ ക്രിസ്തുവായി അവൻ തീരുവാൻ കാരണം സ്വാർത്ഥരഹിതമായ തന്റെ മനോഭാവമായിരുന്നു. എന്നാൽ തിരുവെഴുത്തിലെ രേഖ അനുസരിച്ച് യുഗങ്ങൾക്കും കാലങ്ങൾക്കും മുൻപേ അവൻ നിത്യതയിൽ ആരായിരുന്നു? അതിനുള്ള ഉത്തരമാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന പ്രസ്താവന. ഇതിന്റെ പരമാർത്ഥം പ്രഥമാർത്ഥം ആകൃതി എന്നാണെങ്കിലും അതിന്റെ താത്വിക അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ സാരാംശം സ്ഥിതി ചെയ്യുന്ന വിധമാണ് ഇവിടെ പ്രധാനം. ദൈവത്തിന്റെ അന്തസത്തയുടെ സ്വാഭാവികവും സവിശേഷവുമായ ലക്ഷണങ്ങളുടെ സ്ഥായിയായ പ്രകടനമാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു ദൈവരൂപത്തിലിരുന്നുവെന്ന് പറഞ്ഞാൽ സാരാംശത്തിൽ താൻ ദൈവത്തോടെ ഏകീഭവിച്ചിരുന്നു എന്നാണ് അർത്ഥം. നിത്യത മുഴുവൻ ക്രിസ്തു ദൈവരൂപത്തിലായിരുന്നു അഥവാ ദൈവമായിരുന്നു എന്ന് പറഞ്ഞ ശേഷം അവിടുത്തെ താഴ്മയും നിസ്വാർത്ഥ മനോഭാവവും എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചിടണമെന്ന് വിചാരിക്കാതെ മനുഷ്യവേഷം ധരിച്ചു. സമത്വം എന്നത് സ്ഥലകാല അനുഭവങ്ങളെ എല്ലാം ബാധിക്കുന്നതാണ്. ദൈവത്തിനുള്ള എല്ലാ വിശേഷ ലക്ഷണങ്ങളും വിളങ്ങി വരുന്ന വ്യക്തി എന്ന നിലയിൽ യേശു ക്രിസ്തു ദൈവം തന്നെ. അതായത് സ്വയാസ്തിത്വം, സർവശക്തി, സർവജ്ഞത, സർവവ്യാപിത്വം എന്നീ വിശേഷ ലക്ഷണങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനുണ്ടായിരുന്നു. ആകയാൽ തന്നിൽ പൂർണ്ണ ദൈവത്വം അടങ്ങിയിരുന്നു. എന്നാൽ അവയെ മുറിവ് പിടിച്ചില്ല. അതായത് ദൈവം എന്ന നിലയിൽ ന്യായമായി തനിക്കുണ്ടായിരുന്ന അവകാശങ്ങളും പദവികളും ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മനുഷ്യത്വം സ്വീകരിക്കുവാൻ തെല്ലും സന്ദേഹം കാണിച്ചില്ല. ഈ അതുല്യമായ ത്യാഗത്തിന്റെയും താഴ്മയുടെയും മനോഭാവമാണ് ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ടത്. ഗണനാർഹമായ ക്രിസ്തുവിന്റെ ഈ മനോഭാവം ശ്രേഷ്ഠ ദൂതനായിരുന്ന ലൂസിഫറിന്റെയും ഒന്നാം മനുഷ്യനായ ആദാമിന്റെയും പ്രവൃത്തികളോട് താരതമ്യപ്പെടുത്തി നോക്കുക. ലൂസിഫർ സാത്താനായി തീർന്നത് ദൈവസിംഹാസനം പിടിച്ചെടുക്കുമെന്ന അഹങ്കാരത്താലാണ്. എസ് കെ പ്രവചനം 28:11 19 വരെയുള്ള വാക്യം നികളമായിരുന്നു അവന്റെ അധപതനത്തിന്റെ കാരണം. ലൂസിഫർ പറഞ്ഞു, ഞാൻ ചെയ്യും. എന്നാൽ യേശു പറഞ്ഞു, നിന്റെ ഇഷ്ടം. ലൂസിഫർ ഒരു സൃഷ്ടിയായിരിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല, പ്രത്യുത സൃഷ്ടിതാവാകുവാൻ ആഗ്രഹിച്ചു. യേശു സൃഷ്ടിതാവായിരുന്നു, എന്നിട്ടും സ്വമനസ്സാ താൻ മനുഷ്യനാകുവാൻ തീരുമാനിച്ചു. യേശുവിന്റെ താഴ്മ സാത്താനെതിരെയുള്ള കഠിനമായ ഒരു ശാസനയായിരുന്നു. ലൂസിഫർ തന്റെ മത്സര ബുദ്ധിയിൽ തൃപ്തനാകാതെ പരീക്ഷയാൽ മനുഷ്യനെയും മത്സരിയാക്കി തീർക്കുവാൻ ഏദനിൽ കടന്നു. ആദാം യഥാർത്ഥത്തിൽ ദൈവസൃഷ്ടിയുടെ മേൽ രാജാവായി വാഴുകയായിരുന്നു. എന്നാൽ സാത്താൻ പറഞ്ഞു, വൃക്ഷത്തിന്റെ ഫലം തിന്നുക ദൈവത്തെ പോലെ ആകും. ഒന്നാം മനുഷ്യൻ അത് ഭക്ഷിച്ചു. ഫലമോ, മനുഷ്യ തലമുറകൾ മുഴുവനും പാപത്തിനും മരണത്തിനും വിധേയരായി തീർന്നു. ആദാമും ഹവയും സ്വന്തം കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. ക്രിസ്തുവോ മറ്റുള്ളവരുടെ കാര്യമായിരുന്നു ചിന്തിച്ചത്. ക്രിസ്തുവിന്റെ സ്നേഹവും ആത്മാവിന്റെ കൂട്ടായ്മയും നാം അനുഭവിക്കുന്നുവെങ്കിൽ സ്വാർത്ഥതയാകുന്ന ഹീന മനോഭാവത്തോടെ യാത്ര പറയുക, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിക്കുവാൻ, ആത്മീയ വർധന വരുത്തുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകയില്ല. അവൻ തന്നെത്താൻ ഒഴിച്ചു. 8 നിത്യതയിൽ ദൈവരൂപത്തിലിരുന്നവനും ദൈവത്തോടുള്ള സമത്വം ഉള്ളവനുമായ പുത്രൻ ഈ മഹൽ പദവിയിൽ നിന്നും സ്വന്തം താല്പര്യപ്രകാരം തന്നെത്താൻ താഴ്ത്തി ഒഴിഞ്ഞവനായി മനുഷ്യവേഷധാരിയായി തീർന്ന സംഭവമാണ്. നിറവ് എന്നതിന് ക്ലിയറസ് എന്നാണ് പദം. ഇതിന്റെ എതിർപദമാണ് കെനോസ്, ഒഴിഞ്ഞ പാത്രം അല്ലെങ്കിൽ പൊട്ടക്കുഴി, ഒഴിഞ്ഞ വീട് തുടങ്ങിയ ആശയങ്ങൾ ഇതിനുണ്ട്. ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ പറ്റി വിശേഷിച്ച് പറയുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ഒഴിഞ്ഞവനായി തീർന്നു എന്ന അർത്ഥത്തിൽ കെനോസ് തിയറി എന്ന് പറയാറുണ്ട്. ക്രിസ്തു എന്താണ് സ്വയ താല്പര്യത്തിൽ മാറ്റിവെച്ചത്? തൻ്റെ ദൈവത്വമോ അഥവാ അവിടുത്തെ ദൈവിക ഗുണവിശേഷ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് ഇതിൽ സൂചനയില്ല. സ്വന്തം ഗുണലക്ഷണങ്ങളെ ഉപേക്ഷിക്കുന്നത് കേവലം അസാധ്യമാണ്. അതുപോലെ സർവജ്ഞാനം, സർവശക്തി, സർവസാന്നിധ്യം എന്നിവ നിർവീര്യമാക്കി എന്ന് പറഞ്ഞുകൂടാ. തൻ്റെ താഴ്ചയുടെ ഘട്ടത്തിൽ അമാനുഷികമായ നിരവധി കാര്യങ്ങൾ അവിടുന്ന് ചെയ്തിരുന്നുവല്ലോ. എന്നാൽ അല്പസമയത്തേക്ക് അവിടുത്തെ ദൈവത്വം മനുഷ്യനോടുള്ള ബന്ധത്തിൽ മറയ്ക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ഉത്തമം. ഗാംഭീര്യത്തിന്റെ പരിവേഷം അവൻ ഉരിഞ്ഞുവെച്ചു. അവൻ ദൈവത്തിന്റെ പ്രദർശനവും പ്രയോഗവുമാണ് ഒഴിവാക്കിയത് എന്നും പറയപ്പെടുന്നു. പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും ക്രിസ്തു മനുഷ്യത്വം ധരിച്ചതിനാൽ ദൈവത്വം നഷ്ടപ്പെട്ടതായി രേഖയില്ല. ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന സത്യം ഉപദേശം നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുന്നു എന്ന് 1 യോഹന്നാൻ 4:1-3 വാക്യത്തിൽ വായിക്കുന്നു. ചിലപ്പോൾ ക്രിസ്തുവിന്റെ മനുഷ്യരീരത്തിൽ മറച്ചു വച്ചിരുന്നു ദൈവത്വം മറനീക്കി കാണിച്ചതായി കാണുന്നുണ്ട്. അവിടുത്തെ മനുഷ്യത്വം ഒരു മർമ്മവും യാഥാർത്ഥ്യവുമായിരുന്നു. പ്രസ്തുത മനുഷ്യ വെളിപ്പാടിൽ അടങ്ങിയിരുന്ന താഴ്ച മാത്രമാണ് കൊനോസിസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വേഷത്തിൽ മനുഷ്യനായി, രൂപം എന്നതിനെ മോർഫെ എന്നും സാദൃശ്യം എന്നതിനെ ബൊമോണിമാറ്റി എന്നും വേഷം അതിന് സ്കിമാറ്റി എന്നുമാണ് മൂലപദം. രൂപം ആന്തരികവും സ്ഥായിയായതുമാണ്. സാദൃശ്യം പൊതുവായ മനുഷ്യപ്രകൃതിയുമാണ്. എന്നാൽ വേഷം താൽക്കാലികവും ബാഹ്യവും ദൃശ്യവുമായ ഒന്നാണ്. ക്രിസ്തുവിന്റെ ജഡാവതാരം ഒരു യാഥാർത്ഥ്യമായിരുന്നു. അവിടുന്ന് ഒരിക്കലും മായാരൂപിയായിരുന്നില്ല. പ്രത്യുത താഴ്ചയും താൽക്കാലികവുമായ മനുഷ്യത്വത്തിന്റെ പ്രദർശനമാണ് ഉണ്ടായിരുന്നത്. ദൈവത്വം എന്ന ആന്തരിക പ്രകൃതിയുടെ പ്രകടനമായിരുന്നില്ല. ക്രിസ്തുവിന്റെ ആളത്തെ സംബന്ധിച്ച് രംഗത്ത് വന്നിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ ക്രിസ്തുവിന്റെ ദൈവത്വം പാടെ നിഷേധിച്ചില്ല. എന്നാൽ ആ ദുരുപദേശം മനുഷ്യത്വം നിഷേധിച്ചു. നോസ്റ്റിക് വാദികൾ പറയുന്നത് യേശുവിന് രൂപം മാത്രമായിരുന്നുവെന്നും എന്നാൽ മനുഷ്യത്വം ഇല്ലായിരുന്നുവെന്നുമാണ്. ഇതിനോടുള്ള യോജിപ്പുള്ള ചിന്തയായിരുന്നു ഡൊസേറ്റിസം. ഇതിന് ഒരു ഖണ്ഡനമാണ് യോഹന്നാന്റെ വാക്കുകൾ. യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് 1 യോഹന്നാൻ 4:2-3 വാക്യത്തിൽ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യത്തിലും യോഹന്നാൻ പറയുന്നു, വചനം ജഡമായി തീർന്നു എന്ന പ്രയോഗം മനുഷ്യപ്രകൃതിയെയും വേഷത്തെയും സ്വീകരിച്ചതിനെ കാണിക്കുന്നു. താഴ്ച, ബലഹീനത, പരിമിതത്വം, ആശ്രയിക്കുന്ന അവസ്ഥ, മരണത്തിന് വിധേയമാകുന്ന നില എന്നീ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ച് മനുഷ്യപ്രകൃതി കൊടുത്തിരിക്കുന്ന പേരാണ് ജഡം. ജഡമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നാൽ യഥാർത്ഥ മനുഷ്യനായി എന്നാണ് വീക്ഷിക്കുന്നത്. 8 വാക്യം, തന്നെത്താൻ താഴ്ത്തി എന്ന് ക്രിസ്തു ആരുടെയും നിർബന്ധത്താലല്ല സ്വയമേ ചെയ്ത കാര്യമാണ്. ദൈവസാരാംശത്തിലായിരിക്കെ ദാസവേഷമണിഞ്ഞു മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു. ഈ വിധമായ താഴ്ചയുടെ പടികളിൽ നിന്നെല്ലാം ഒരു പടി കൂടെ താണുന്നു. ജഡാവതാരത്തിന് ശേഷം ക്രൂശിലെ മരണത്തിനായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ അതുല്യമായ ത്യാഗത്തിനും താഴ്മയ്ക്കും വില കൊടുക്കുവാൻ ക്രിസ്തു തയ്യാറായെങ്കിൽ തന്നെ അനുഗമിക്കുന്നവരുടെ പ്രായോഗിക ജീവിതം എപ്രകാരമായിരിക്കുന്നുവെന്ന് സ്വചോദന ചെയ്യേണ്ടത് ആവശ്യമാണ്. അനുസരണമുള്ളവനായി തീർന്നു. ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് എബ്രായ ലേഖനം 10:7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പിതാവിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ വന്ന അനുസരണത്തിന്റെ പുത്രനാണ് ക്രിസ്തു. നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ അനുസരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 1 മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ചതിനാൽ മനുഷ്യജാതി മുഴുവൻ പാപികളായി തീർന്നു. അവന്റെ പാപം ലോകത്തിലെല്ലാം മരണം വ്യാപിപ്പിച്ചു. എന്നാൽ ക്രിസ്തു തന്റെ അനുസരണം മൂലം അനേകരെ ദൈവമുമ്പാകെ നീതിമാന്മാരാക്കി തീർത്തു. റോമാലേഖനം 5:19 വാക്യം. യേശു ക്രിസ്തുവിന്റെ അനുസരണം കന്യകാ ജനനത്തിങ്കിൽ മാത്രമല്ല തന്റെ ജീവിതത്തിലും ക്രൂശിലെ മരണത്തോളം വ്യാപകമായ ഒന്നായിരുന്നു. ആകയാൽ നമ്മിൽ ഓരോരുത്തരുടെയും മനോഭാവം ക്രിസ്തുവിൻ്റെതായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്ന വാക്ക് ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ താഴ്ചയുടെ പടികൾ ജനനം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. പ്രത്യുത അതിന്റെ വ്യാപ്തി മരണത്തിന്റെ സ്ഥാനത്തെത്തുവോളം നീണ്ടു നിൽക്കുന്നു. ക്രൂശ് മരണം ലജ്ജാകരവും വേദനാപൂർണവുമായ ഒന്നായിരുന്നു. ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നവന്റെ കുറ്റസംഗതി ഒരു പലകയിൽ എഴുതി അവന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കും. കൂടാതെ കുറ്റവാളി തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകണം. ഒടുവിൽ നഗരവാതിലിന് പുറത്ത് അവനെ ക്രൂശിച്ച ശേഷം അവന്റെ കുറ്റസംഗതി എഴുതിയ പലക ക്രൂശിന്റെ മുകളിൽ തറച്ചു വയ്ക്കുന്നു. ക്രൂശിലെ മരണത്തോളം എന്ന് പൗലൂസ് എഴുതുമ്പോൾ തൻ തൻ്റെ അരുമനാഥൻ്റെ യാഗം ചിന്തിച്ച് താൻ എത്ര വേദനപ്പെട്ടിരിക്കും. മാത്രമല്ല ക്രൂശുമരണം ശാപമരണമാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ആവർത്തന പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ ക്രിസ്തു പാപപരിഹാര ബലിയായി തീർന്നപ്പോൾ ഈ ശാപമരണമാണ് വരിച്ചത്. തൻ്റെ താഴ്ചയുടെ ദൈർഘ്യം എത്ര വലുതായിരുന്നു. ഈ പഴയ മനുഷ്യൻ ക്രൂശിൻ്റെ അടിവാരത്തിൽ നമ്മുടെ നിസ്വാർത്ഥത, ത്യാഗം, താഴ്മ, അനുസരണം, പരസ്പര ബഹുമാനം, സ്നേഹം, ആർദ്രത, മനസ്സിലവ്, ഇവയ്ക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത്? ക്രൂശിൻ്റെ ദർശനത്തിന് മുമ്പിൽ നമുക്ക് അടിയറ വയ്ക്കുവാൻ കഴിയാത്ത വല്ലതുമുണ്ടോ? ക്രിസ്തുവിൻ്റെ ക്രൂശ് വിലയേറിയ ഒന്നായിരുന്നു. കാരണം അതിൻ്റെ വില സ്വർഗത്തിൽ നിന്നുമാണ് നൽകപ്പെട്ടത്. അതിൽ ചിന്തിയ രക്തം വിലയേറിയതാണ്. അതിനാൽ സാധ്യമായ വീണ്ടെടുപ്പും വിലയേറിയത് തന്നെ. ഇവിടെ ഒരു നിമിഷം നിൽക്കുക. ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നാം യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിരിക്കുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അതിന് നൽകേണ്ട വില കൊടുത്തേ തീരൂ. ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ.